കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ അനുഗ്രഹീതമായ നാമം മുഴങ്ങി നിൽക്കുന്ന ഈ അന്തരീക്ഷം ഒരു വലിയ പ്രഭാവലയത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന പ്രതീതിയിലാണ് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ നിൽക്കുക. ഈ അവസരത്തിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട എം സി കുറിയാക്കോസ് അച്ഛനോടും സ്വാഗതം ചെയ്ത വന്നിറമ്പാച്ചനോടും മറ്റെല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദി സ്നേഹം ആമുഖമായിട്ട് അറിയിക്കുക. കൂതോസീത്തോ ഞായറാഴ്ച സഭയുടെ ആരാധനാ വർഷത്തിലെ പ്രാരംഭ ദിനമായ ഇന്ന് വായിച്ച ഏവൻഗേലിയോൻ ഭാഗത്തിൻ്റെ അവസാന വാക്യത്തിൽ നിന്ന് തുടങ്ങുവാനാണ് ദൈവത്തിൽ ശരണപ്പെടുക. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ അന്വേഷിക്കുന്നത്. യേശുക്രിസ്തു പത്രോസ്ലീഹായോട് പറയുന്ന ഒരു വാചകമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ഇന്ന് ആദരണീയനായിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനസഞ്ചയത്തിൻ്റെ ആശയും ആവേശവുമായിട്ട് മാറുന്നതിൻ്റെ പിന്നിലെ കാരണം ജീവിതകാലം മനുഷ്യൻ്റേതല്ല ദൈവത്തിൻ്റേത് കാര്യമായി ഗൗരവത്തോടെ എടുത്തു എന്നുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഈ ധന്യാത്മാവിനെ അനുഗമിക്കുവാൻ, മാതൃകകളെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന നമുക്കും നമ്മുടെ ജീവിതത്തെ മാനുഷികമായതിൽ നിന്ന് ദൈവീകമായതിലേക്ക് മാറ്റുവാൻ ദൈവത്തിൻ്റെ കൃപ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ സന്ധിയിലെ ധ്യാനത്തിന് ആമുഖവാക്കുകൾ ദീർഘിപ്പിക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 19:22. ഉൽപ്പത്തി പുസ്തകം 19:22. ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം, നീ അവിടെ എത്തുവോളും എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവർ എന്ന പേരായി. ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം, നീ അവിടെ എത്തുവോളും എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവർ എന്ന പേരായി. നമുക്ക് തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ബാറുക്കുമോർ കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യ അവിടുത്തെ പരിശുദ്ധനായ മാർഗ്രിഗോറിയോസിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ചേർന്ന് വരുവാനും തിരുവചനത്തിൻ്റെ ചിന്തകളിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ ഉയർത്തുവാനും നീ അടിയങ്ങളെ അനുവദിച്ചു എന്നുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാം. നാഥ, എങ്ങും പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ്. എന്നാലും നീ ഞങ്ങൾക്കൊരുക്കുന്ന സംരക്ഷണത്തെയും കരുതലിനെയോർത്ത്, ലോകത്തോടുള്ള നിൻ്റെ വലിയ കടാക്ഷത്തെയോർത്ത് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മഹാമാരിയിൽ നിന്ന് ലോകത്തെ വിടുവിക്കണമേ. അതിലകപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ. ഈ സന്ധിയുടെ ധ്യാനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉണർവും ഉന്മേഷവുമായി ഭവിക്കണമേ. ഈ കബറിടത്തിലേക്ക് അർത്ഥനകളുമായി അടുത്തു വരുന്ന എല്ലാ മക്കളെയും ഉയരത്തിൽ നിന്ന് അവിടുന്ന് കടാക്ഷിക്കണമേ. ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥത എല്ലാവർക്കും ആശ്വാസമാകണമേ. കർത്താവും ദൈവവും ഈ പരിശുദ്ധ സഭയോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 19:22 ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. ഏതാണ്ട് നാമും ഇന്ന് അത്തരത്തിലൊരു സാഹചര്യത്തിലാണ്. ഏതാണ്ട് 10 മാസത്തോളമായി ലോകം വളരെ ബദ്ധപ്പാടുകൾ നിറഞ്ഞ ഒരു യാത്ര ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കൊറോണ വൈറസിൻ്റെ ലോകമെമ്പാടുമുള്ള വ്യാപനത്തിൻ്റെ അനന്തരഫലമായി എത്രമാത്രം ഭീമമായ നഷ്ടമാണ്, ഭാരമാണ്, പ്രയാസങ്ങളാണ്, തീരാത്ത ദുഃഖമാണ് ലോക ജനത ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് വാക്കുകൾക്ക് വിസ്തരിക്കുവാൻ ആവുന്നതിനും അപ്പുറമാണ്. ഏതാണ്ട് ഇതുപോലൊരു യാത്രയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നാം വായിക്കുക. പശ്ചാത്തലം ഒരുപക്ഷെ നമുക്ക് വളരെ സുപരിചിതമാകാം. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് താമസിക്കുന്ന സ്ഥലം സൊദോം ഗൊമോറ എന്ന പേരിലാണ് അറിയപ്പെടുക. സൊദോം ഗൊമോറയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ തോട്ടം പോലെ മനോഹരമായ സ്ഥലം എന്നതാണ്. ദൈവത്തിൻ്റെ തോട്ടമെന്ന് പറയുന്നത് ഏദൻ തോട്ടത്തെക്കുറിച്ചാണ്. ഏദൻ തോട്ടത്തിൻ്റെ മനോഹരത്വം വിവരിക്കുവാൻ പ്രത്യേകിച്ച് നാം ശ്രമിക്കേണ്ടതില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ ചെറിയ പ്രായത്തിൽ കടന്നു കയറിയിട്ടുള്ള സുഭിക്ഷമായ സമ്പന്നമായ അനുഗ്രഹിക്കപ്പെട്ട സന്നിധാനമാണ് ഏദൻ തോട്ടം. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം, അത് പ്രദാനം ചെയ്യുന്ന സമൃദ്ധി, അത് നൽകുന്ന സംതൃപ്തി, ഇതൊക്കെയാണ് ഏദൻ തോട്ടത്തിൻ്റെ സവിശേഷത. വേദപുസ്തകം പറയുന്നത് ഏദൻ തോട്ടം കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് സൊദോം ഗൊമോറയാണ്. അബ്രഹാമിനും ലോത്തും യാത്രയാകുന്നു. യാത്രാമധ്യേ ഇടയന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ രണ്ടുപേരും പിരിയാൻ തീരുമാനിക്കുന്നു. അബ്രഹാം വിശാലമായ മനസ്സോടെ ലോത്തിനോട് പറയുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു കൊള്ളുക. വളരെ കുശാഗ്രബുദ്ധിയായ ലോത്ത്, സ്വാർത്ഥമതിയായ ലോത്ത്, ലൗകികമായ ആസക്തിയിൽ ആണ്ടുപോയ ലോത്ത്, അബ്രഹാം വെച്ചു നീട്ടിയ മഹാമനസ്കതയെ മുതലെടുത്തുകൊണ്ട് സൊദോം ഗൊമോറ പ്രദേശത്തേക്ക് നീക്കി നീക്കി കൂടാരമടിക്കുകയാണ്. വേദപുസ്തകം പറയുന്ന വാക്ക് അങ്ങനെ തന്നെയാണ്. ലോത്ത് സൊദോം വരെ നീക്കി നീക്കി കൂടാരമടിച്ചു കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ലാത്ത, പറയാൻ ആരുമില്ലാത്ത, എതിർക്കുവാൻ ആരുമില്ലാത്ത ഒരു മഹാ മനസ്കതയുള്ള മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ലോത്ത് തൻ്റെ കൂടാരം നീക്കി നീക്കി അടിച്ച് അങ്ങനെ സൊദോമിലേക്ക് താമസം ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ പരിധി കൊണ്ട് വിസ്തരിച്ചു പോകുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. സൊദോം ഗൊമോറ മനോഹരമായ സ്ഥലമാണ്, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. പ്രകൃതിദത്തമായി നോക്കിയാൽ, ജിയോഗ്രഫിക്കലായി നോക്കിയാൽ ദൈവത്തിൻ്റെ വരദാനം എന്ന് പറയാവുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ മ്ലേച്ഛത പ്രവർത്തിച്ച മനുഷ്യരാണ് എന്നുള്ളതാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണെങ്കിലും അവിടെ വസിക്കുന്ന ജനത്തിൻ്റെ സ്വഭാവം പാപപങ്കിലമായിരുന്നതുകൊണ്ട്, പറയാൻ മടിക്കുന്ന അറയ്ക്കുന്ന പാപത്തിൻ്റെ ഉടമകളായിരുന്നതുകൊണ്ട് ആ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടതെങ്കിലും മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞ സ്ഥാനമായിട്ട് മാറി. സഹോദരങ്ങളെ, യേശുക്രിസ്തു ദേവാലയത്തിൽ കടന്നു എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാ ഭവനം, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നത് ആരാണ്? അനുഗ്രഹിക്കപ്പെട്ട പ്രദേശത്തെ മ്ലേച്ഛതയുടെ കൂത്തരങ്കാക്കി മാറ്റുന്നത് ആരാണ്? ഈ ജനം, സൊദോം ഗൊമോറയിൽ താമസിക്കുന്ന ജനം അവരുടെ വഷളത്വം നിമിത്തം ആ പ്രദേശം നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുക. വേദപുസ്തകത്തിൽ പറയുന്ന രണ്ട് ദൈവീക സന്ദർശനങ്ങളുണ്ട്. അതിലൊന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായമാണ്. 18-ാം അധ്യായത്തിൽ മൂന്ന് ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിക്കുവാനായിട്ട് ചെല്ലുക. അബ്രഹാം കൂടാരവാതിക്കലിരിക്കുമ്പോൾ തൻ്റെ സമീപത്തൂടെ കടന്നു പോകുന്ന മൂന്ന് ദൂതന്മാരെ കണ്ട് ഓടിച്ചെന്നവരെ സൽക്കരിക്കുന്ന മനോഹരമായ രംഗം. അവരാ ഭവനത്തിലേക്ക് ചെന്നതുകൊണ്ട് ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. അടുത്ത വർഷം അവർ പറയുന്നതനുസരിച്ച് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ സാറ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഇസഹാക്കുണ്ടായി. അബ്രഹാമിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ 19-ാം അധ്യായത്തിൽ മറ്റൊരു ദൈവീക സന്ദർശനമാണ്. അതിൽ രണ്ട് ദൂതന്മാർ സൊദോമിലേക്ക് പോയി. അബ്രഹാമിനെ സന്ദർശിച്ചതുകൊണ്ട് അബ്രഹാമിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ, ലോത്തിനെ സന്ദർശിക്കുന്നത് കൊണ്ട് ലോത്തിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്നുകൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. സന്ദർശനം നടത്തുന്നത് ഒരേ ദൈവീക ദൂതന്മാരാണ്, അഥവാ ദൈവമാണ് സന്ദർശിക്കുന്നത്. പക്ഷേ രണ്ടിടത്തും രണ്ട് അനുഭവമാണ് പ്രദാനം ചെയ്യുക. സഹോദരങ്ങളെ, ലോത്തിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു എന്ന, ഭവനത്തിലേക്ക് കടന്നു എന്ന ദൈവദൂതന്മാർ സൊദോമിൻ്റെ വഷളത്വം നിമിത്തം സൊദോം നശിക്കാൻ പോകുന്നുവെന്നുള്ള വാർത്ത ലോത്തിനെ അറിയിക്കുകയാണ്. എന്നിട്ട് ലോത്തിനോട് പറയുകയാണ്, നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ പെൺമക്കൾക്കും, രണ്ട് പെൺമക്കളാണ് ലോത്തിനുള്ളത്, നിന്റെ രണ്ട് മക്കൾക്കും രക്ഷപ്പെടുവാനുള്ള അവസരം തരാം. ലോത്തിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ലോത്ത് പറഞ്ഞു, എനിക്കടുത്ത പർവ്വതം വരെ ഓടാൻ നിവൃത്തിയില്ല, ആകയാൽ തൊട്ടടുത്ത സ്ഥലം ഒരു ചെറിയ പട്ടണമാണ്, അവിടേക്ക് ഞാൻ ഓടാം, അവിടെ വരെ ഓടിയെത്താമെന്നാണ് എൻ്റെ വിചാരം, അതുകൊണ്ട് അവിടേക്ക് ഓടുവാൻ അനുവാദം തരണമേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദൂതന്മാർ പറയുന്ന മറുപടിയാണ് നാം വായിച്ചതായ വാക്യം, ബദ്ധപ്പെട്ട് അവിടേക്ക് ഓടുക. തീയും ഗന്ധകവും ഇറങ്ങാൻ പോവുകയാണ്. സോദോം ഗോമോറ എന്ന് പറയുന്ന മനോഹര ദേശം ഇനിയില്ല, അത് അസ്തമിക്കുവാനായിട്ട് പോവുകയാണ്. അതിന് തൊട്ടു മുമ്പ് ഏതാനും നിമിഷങ്ങൾക്കിടയിൽ ഒരു രക്ഷപെടലിന് ലോത്തിനെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ ദൂതന്മാർ അഥവാ യഹോവയായ ദൈവം അനുവദിക്കുകയാണ്. നീ ബന്ധപ്പെട്ട് അവിടേക്ക് പോകുക, നീ അവിടെ എത്തുവോളും എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. സഹോദരങ്ങളെ, ദൈവം തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ദൈവത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത് കാര്യങ്ങൾ നടത്തുവാൻ പ്രാപ്തനായിരിക്കുന്ന ദൈവം, അവൻ ഊവ എന്ന് പറഞ്ഞാൽ ഊവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുവാ. എന്നാൽ ദൈവം നിസ്സഹായനാവുകയാണ് ഇവിടെ. സഹോദരങ്ങളെ, ലോത്തിനെയും കുടുംബത്തെയും ഓർത്തിട്ട് യഹോവയായ ദൈവം പറയുകയാണ്, നീ ഇവിടെ നിന്ന്, അതായത് സോദോമിൽ നിന്ന് തീ ഇറങ്ങുന്ന സ്ഥാനത്ത് നിന്ന് നീ ഓടി സോവർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത് വരെ എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. യഹോവയായ ദൈവം നിഷ്ക്രിയനായിട്ട് മാറുന്ന നിമിഷം, യഹോവയായ ദൈവം നിസ്സഹായനായിട്ട് മാറുന്ന നിമിഷം, യഹോവയായ ദൈവം തനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ദിവസം, പ്രിയപ്പെട്ടവരെ, ലോത്തും കുടുംബവും രക്ഷപ്പെടുവോളും എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, യഹോവ അരുളി ചെയ്യുക. ഈ വാക്യമാണ് ഇന്നത്തെ സന്ധ്യയുടെ ധ്യാനത്തിനായിട്ട് സമർപ്പിക്കുക. സഹോദരങ്ങളെ, ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭം നമ്മൾ വായിച്ചാൽ ഹൃദയഭേദകമായി തോന്നുന്ന ഒരു രംഗമാണ്. ഒന്നാമത്തെ എൻ്റെ ചിന്ത, എന്തുകൊണ്ടാണ് ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയത്? ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ യഹോവയായ ദൈവം തീരുമാനിക്കുന്നതിൻ്റെ കാരണമെന്താണ്? അഥവാ നീ അവിടെ എത്തുവോളും എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യഹോവ കൽപ്പിക്കുന്നതിൻ്റെ പിന്നിലെ കാരണമെന്താണ്? വേദപുസ്തകം ആകെ നോക്കിയിട്ട് ലോത്തിലും കുടുംബത്തിലും അതിന് തക്കതായ എന്തെങ്കിലും നീതി പ്രവൃത്തിയുള്ളതായി കണ്ടെത്താൻ കഴിയുകയില്ല. ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനാ ജീവിതമാണോ, ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സമർപ്പണ ജീവിതമാണോ, യഹോവയായ ദൈവത്തോടുള്ള അവരുടെ പ്രതിപത്തിയാണോ ദൈവം അവരെ രക്ഷിക്കുവാനായിട്ട് കാരണം? വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു മറുപടിയില്ല. എന്നാൽ സഹോദരങ്ങളെ, ആ അധ്യായത്തിൻ്റെ, അതായത് 19-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സോദോം ഗോമോറായ ദൈവം നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി. സോദോം ഗോമോറയെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി. ഞാൻ വീണ്ടും ശക്തമായി പറയുകയാണ്, ലോത്തിൻ്റെ നന്മ കണ്ടിട്ടല്ല, ലോത്തിൻ്റെ നീതി കണ്ടിട്ടല്ല, ലോത്തിൻ്റെ സമർപ്പണം കണ്ടിട്ടല്ല, ലോത്തിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രത്യേക യോഗ്യത കണ്ടിട്ടല്ല ആണെന്ന് വേദപുസ്തകം പറയുന്നില്ല. മറിച്ച് ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി. എനിക്ക് വളരെ ചിന്തോദീപകമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 19:22 എന്താ അവിടെ പറയുക? നീ അവിടെ എത്തുവോളും എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല, നിസ്സഹായനായി നിൽക്കുന്ന യഹോവ. എന്നാൽ തൊട്ട് പുറകിലത്തെ അധ്യായം അതേ വാക്യം, അതായത് 18:22 വാക്യം വായിച്ചാൽ നമുക്കിങ്ങനെ കാണാം, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നു ലോത്തിനു വേണ്ടി, സോദോമിനു വേണ്ടി. ദൈവം ലോത്തിനോട് പറയുകയാണ്, അബ്രഹാം എൻ്റെ മുമ്പിൽ നിൽക്കുന്നു നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അബ്രഹാമിൻ്റെ മുഖം കണ്ടിട്ട് നീ അവിടെ എത്തുവോളും എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് ലോത്ത് രക്ഷപ്പെടുന്നതിൻ്റെ കാരണം നാം കണ്ടെത്തുക. ലോത്തിനെ രക്ഷിക്കുന്ന ഒരു ദൈവം, ലോത്തിന് വേണമെങ്കിൽ ഒരുപാട് സ്തോത്രം പറയാം, യഹോവ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ആവേശത്തോടെ സ്തോത്രം പാടി ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. പക്ഷേ സഹോദരങ്ങളെ, ലോത്ത് രക്ഷപ്പെടുവാനുള്ള കാരണമെന്താണ്? പലപ്പോഴും അനുഗ്രഹങ്ങളുടെ കാരണമെന്ന് പറയുന്നത് നാം വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ അനുഗ്രഹിക്കുന്ന, ലോത്തിനെ രക്ഷപ്പെടുത്തുന്ന ദൈവത്തെ നാം ഇവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ദൈവം പരിഗണിക്കുന്ന ജീവിതമാണ് അബ്രഹാം. ദൈവം പരിഗണിക്കുന്ന ചില ജീവിതങ്ങൾ, ആ അപ്രകാരം പരിഗണിക്കപ്പെടുന്ന ജീവിതങ്ങളെ മറികടക്കുവാൻ ദൈവസന്നിധിയിൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ മറികടക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്നുള്ളതാണ് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്ന വസ്തുത. പരിശുദ്ധ പരിമല തിരുമേനിയുടെ അനുഗ്രഹീതമായ നാമത്തെ നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവം പരിഗണിച്ച ഒരു ജീവിതമാണ്, ദൈവസന്നിധിയിൽ പരിഗണിക്കപ്പെട്ട ഒരു ജീവിതമാണ്. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ആമുഖത്തിൽ പറഞ്ഞതാണ്, മനുഷ്യൻ്റെതല്ല ദൈവത്തിൻ്റേത് അന്വേഷിച്ച ഒരു മുഖമാണ്. പത്രോസിനോട് യേശു പറഞ്ഞു, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, സ്വർഗത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഇതെല്ലാം പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അത്രയൊന്നും ക്ഷമിക്കുവാൻ പത്രോസിന് കഴിഞ്ഞില്ല. പത്രോസ് മാനുഷികമായി ചിന്തിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും ഭവിക്കരുതേ. സഹോദരങ്ങളെ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ പോലും ചില മാനുഷിക ഭാവങ്ങളുണ്ട്, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പോലും ചില മാനുഷിക ഭാവങ്ങളുണ്ട്. നമ്മളൊക്കെ പ്രകടിപ്പിക്കുന്ന ദൈവത്തോടുള്ള ആത്മാർത്ഥതയുടെ പല ഭാവങ്ങളും പത്രോസിൻ്റെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളാണ്. ആ പ്രകടനത്തോടുള്ള കർത്താവിൻ്റെ പ്രതികരണം എന്താണെന്നറിയാമോ? സാത്താനെ, നീ എന്നെ വിട്ടുപോ. ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന, എൻ്റെ തീർത്ഥയാത്ര, എൻ്റെ നന്മ പ്രവർത്തികൾ പത്രോസിൻ്റേതുപോലെയുള്ള സ്നേഹപ്രകടനങ്ങളാണെങ്കിൽ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതായിട്ട് അധപ്പതിക്കുന്നുവെങ്കിൽ അവിടെ നാം കേൾക്കുന്ന മറുപടി പ്രാർത്ഥനയിലും ആരാധനയിലും പോലും ഒരു സാത്താന്യ ഭാവം. പത്രോസ് എന്താ പ്രകടിപ്പിച്ചത്? യേശുവേ, നീ മരിക്കാൻ പാടില്ല, നീ കൊല്ലപ്പെടുവാൻ പാടില്ല, നീ ഈ ലോകത്തിൽ വേദന അനുഭവിക്കാൻ പാടില്ല. പത്രോസിൻ്റെ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാത്താന്യ ഭാവമുണ്ട്. സഹോദരങ്ങളെ, നാം ഭയപ്പെടേണ്ട ഒരു വിഷയമാണിത്. എന്നാൽ മനുഷ്യൻ്റെതല്ല ദൈവത്തിൻ്റേത് അന്വേഷിക്കുന്ന ഒരു മുഖം ഈ കബറിൽ നാം കാണുകയാണ്. 54 വയസ്സുകൊണ്ട് മനുഷ്യൻ്റേതല്ല ദൈവത്തിൻ്റേത് അന്വേഷിച്ച് ചരമം പ്രാപിച്ച, സമാധി അടഞ്ഞ, ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ഒരു ജീവിതം, അത് ദൈവത്താൽ പരിഗണിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറി, ദൈവത്തിന് മറികടക്കുവാൻ പാടില്ലാത്ത ഒരു ജീവിതമായിട്ട് മാറി. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം പരിഗണിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എന്നല്ല, മറിച്ച് അനുഗ്രഹത്തിൻ്റെ ദാതാക്കളായിട്ട് മാറുകയാണ്. നമുക്കൊക്കെ പലപ്പോഴും ഉള്ള ധാരണ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാവുക എന്നുള്ളതാണ്. എന്നാൽ ഭൗതികമായ നമ്മുടെ വീക്ഷണത്തിൽ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ഏറ്റുവാങ്ങിയിട്ടുള്ള കുറേ ആളുകൾ, അബ്രഹാമിൻ്റെ ജീവിതം നോക്കിക്കേ, ആ ജീവനാന്തം വേദനകളായിരുന്നു, ദുരിതങ്ങളായിരുന്നു. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമെന്ന് നമ്മുടെ വീക്ഷണത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറയാൻ സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ജീവിതകാലത്ത് ഒത്തിരി വേദനകൾ അനുഭവിച്ചതാണ്. എന്നാൽ അബ്രഹാം ഒരു അനുഗ്രഹത്തിൻ്റെ ദാതാവായിട്ട് മാറുകയാണ്. അബ്രഹാമിലൂടെ തലമുറ അനുഗ്രഹിക്കപ്പെടുക, അബ്രഹാമിലൂടെ ജനത അനുഗ്രഹിക്കപ്പെടുക, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സഹോദരങ്ങളെ, ദൈവം പരിഗണിക്കുന്ന ജീവിതങ്ങളുടെ പ്രത്യേകത അവർ അനുഗ്രഹിക്കപ്പെടുകയല്ല. 100 വയസ്സുവരെ, 110 വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിച്ച് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവിച്ച് കടന്നു പോകുന്ന നമ്മുടെ ഒരു അനുഗ്രഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ പറയാനുള്ളത്. മറിച്ച് ജീവിതത്തിലേക്ക് നോക്കിയാൽ പരിഗണിക്കപ്പെട്ട ജീവിതം അനന്തരഫലമെന്താ? അനുഗ്രഹത്തിൻ്റെ ദാതാക്കളായിട്ട് മാറുകയാണ്. ലോത്തിനെ രക്ഷപ്പെടുത്തുവാൻ തക്ക പ്രാപ്തി അബ്രഹാമിനുണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ ദൈവത്തെ നിഷ്ക്രിയനാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയുന്ന അർത്ഥത്തിൽ വേദപുസ്തക ഭാവങ്ങളോട് ചേർന്ന് നിങ്ങൾ ചിന്തിക്കും എന്നെനിക്ക് ബോധ്യമുണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മകൾക്ക് ഭൂതോപദ്രവം കഠിനമാണ്, നീ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. യേശു അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. വിശുദ്ധ മത്തായി 15:21 വാക്യങ്ങളാണ്. യേശു പറഞ്ഞത് കേട്ട് ആ സ്ത്രീ പറഞ്ഞു, മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് നായ്ക്കൾ കഴിയുന്നുണ്ടല്ലോ. യേശു പറഞ്ഞത് ശരിയാണ്. എന്താ, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്കുള്ളതല്ല. പക്ഷേ അല്പം കഴിയുമ്പോൾ തീരുമാനം തിരുത്തുകയാണ്. എന്താ തിരുത്തിയത്? അവൾക്ക് അത് നൽകുവാൻ യേശു നിർബന്ധിതനായിട്ട് മാറി. അവളുടെ വിശ്വാസം, അവളുടെ സമർപ്പണം കണ്ടിട്ട്. സഹോദരങ്ങളെ, നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുഗ്രഹത്തിന്റെ കാരണങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ലോത്ത് ഇതുവരെ അറിയാത്ത ഒരു വിഷയമുണ്ടാ, ലോത്തെ നീ രക്ഷപ്പെട്ടതിന്റെ കാരണം നിന്റെ പ്രാർത്ഥനയല്ല, നീ രക്ഷപ്പെട്ടതിന്റെ കാരണം നിന്റെ സമർപ്പണമല്ല, നീ ഈ തീയിൽ നിന്ന് ദൈവത്തിന്റെ കരം പിടിച്ച് സോവർ വരെ എത്തുവാനുള്ള കാരണം നിന്റെ കുടുംബത്തിന്റെ മേന്മയല്ല, മറിച്ച് നീ അറിയാതെ നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരുത്തനുണ്ടാ, നീ ചതിച്ച ഒരുത്തനുണ്ടാ, നീ അവന്റെ മഹാമനസ്കതയെ മുതലെടുത്തുകൊണ്ട് അവനിൽ നിന്ന് പലതും സ്വന്തമാക്കിയ, നിന്റെ സ്വാർത്ഥതയ്ക്ക് നിന്ന് തന്ന ഒരു ജീവിതമുണ്ടാ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴങ്ങനെയാണ്, നമ്മളൊക്കെ അറിയാത്ത പല ആളുകളുടെ ദൈവസന്നിധിയിലുള്ള നിലപാടാണ് എൻ്റെയും നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണം. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അനുഗ്രഹത്തിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷേ അതിൻ്റെ പിന്നിൽ നിന്റെ അമ്മയുടെ, നീ പരിഗണിക്കാതെ പോകുന്ന, നീ ഗൗനിക്കാതെ കടന്നു പോകുന്ന നിന്റെ അമ്മയുടെ പ്രാർത്ഥന നിന്റെ അനുഗ്രഹത്തിൻ്റെ പിന്നിലുണ്ടാകാം, നിന്റെ അപ്പൻ്റെ നന്മ നിന്റെ വളർച്ചയുടെ പിന്നിലുണ്ടാകാം. പിതാക്കന്മാരെയും പൂർവികരെയും ഒക്കെ ഞാൻ വിടുകയാണ്, അടുത്ത തലമുറയിൽ പോലും നമ്മുടെ അനുഗ്രഹത്തിൻ്റെ കാരണക്കാരെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് സങ്കടകരമായ വസ്തുതയാണ്. ലോത്ത് അറിയുന്നില്ല, അബ്രഹാമിൻ്റെ പ്രാർത്ഥനയാണ് എന്നെ രക്ഷപ്പെടുത്തുന്നതെന്ന്. എന്നാൽ ദൈവം പരിഗണിക്കുന്നത് അബ്രഹാമിൻ്റെ നിലപാടാണ്, അബ്രഹാമിൻ്റെ ദൈവസന്നിധിയിലുള്ള നിൽപ്പാണ്. എബ്രായ ലേഖനം 7:10 എബ്രായ ലേഖനകർത്താവ് പറയുന്ന ഒരു പഴയ ചരിത്രമുണ്ടാ, പഴയ നിയമ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 14 വിവരിക്കുന്ന ഒരു ഭാഗമാണത്. അതെന്താണ്? അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന മൽക്കിസദേക്കിനെ കുറിച്ചാണ്. അബ്രഹാമിനെ മൽക്കിസദേക്ക് അനുഗ്രഹിക്കുക, എബ്രായ ലേഖനകർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? അബ്രഹാമിനെ മൽക്കിസദേക്ക് അനുഗ്രഹിക്കുമ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഉത്ഭവസ്ഥാനത്ത് അബ്രഹാം മൽക്കിസദേക്കിനാൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ലേവി അബ്രഹാമിൽ ഉണ്ടായിരുന്നുവെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്. ആരാണ് ലേവി? അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ് ലേവി. അബ്രഹാം മരിക്കുമ്പോൾ ലേവി ജനിച്ചിട്ട് പോലുമില്ല. അതായത് യാക്കോബിന് 15 അബ്രഹാം മരിക്കുന്നത്, ലേവി പിറന്നിട്ടില്ല. അബ്രഹാം മരിക്കുമ്പോൾ പിറന്നിട്ട് പോലും ഇല്ലാത്ത ലേവിയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ മൽക്കിസദേക്ക് അനുഗ്രഹിക്കുമ്പോൾ ലേവി അവൻ്റെ ഉത്ഭവസ്ഥാനത്തുണ്ടായിരുന്നു. അതായത് അബ്രഹാം മൽക്കിസദേക്ക് അബ്രഹാമിന് നൽകിയ അനുഗ്രഹം ലേവിക്ക് ബാധകമാണ് എന്നാണ്. പിതാക്കന്മാരിലൂടെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, പിതാക്കന്മാരിലൂടെ അനുഗ്രഹം കൈമാറുന്ന ഒരു ദൈവം, തലമുറകൾക്ക് മുന്നമേ നിർവഹിക്കപ്പെട്ട അനുഗ്രഹം അടുത്തതിൻ്റെ അടുത്ത തലമുറയിലേക്ക് വളരെ സുഗമമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥ. ഞാൻ ആദ്യ ഭാഗത്തു നിന്ന് മാറുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നു, ലോത്ത് രക്ഷപ്പെടുന്നു. ദൈവം പരിഗണിക്കപ്പെടുന്ന ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദാതാക്കളായിട്ട് മാറുകയാണ്. അവർ അനുഗ്രഹം അനുഭവിക്കുകയല്ല, അവർ അനുഗ്രഹം ആസ്വദിക്കുകയല്ല, അവർ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ ലോക ജീവിതത്തെ സുഭിക്ഷമാക്കുകയല്ല, മറിച്ച് അനുഗ്രഹത്തിൻ്റെ ദാതാക്കളായിട്ട് മാറുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹങ്ങളെ കൈമാറുന്നതിന് കാരണക്കാരാകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഇന്ന് എല്ലായിടത്തും പ്രശ്നം വെച്ചുള്ള പ്രാർത്ഥനയാണ്, പ്രശ്നാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. അടുത്ത കാലത്ത് കടന്നു വന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയുടെ അനന്തരഫലമാണിത്. നമ്മളൊക്കെ പ്രശ്നാധിഷ്ഠിതമായ പ്രാർത്ഥനയുടെ ഉടമകളായിട്ട് മാറുക. നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കൂടുതൽ പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. കള്ളത്തരമാണ്, ദൈവത്തിനറിയാം. ക്ഷമിക്കണം ഞാനത് പറഞ്ഞതിൽ. വൈകാരികമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പരിഗണിക്കപ്പെടുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വികാരത്തിൻ്റെ വിസ്ഫോടനമല്ല പ്രാർത്ഥന യഥാർത്ഥത്തിൽ, അതൊരു നിരന്തരമായ ബന്ധമാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അബ്രഹാം നേടിയ ഒരു ദൈവബന്ധം, ഒരുപാട് ത്യാഗത്തിലൂടെ, ദൈവത്തിന് വേണ്ടി ഏറ്റെടുത്ത ഒത്തിരി ത്യാഗത്തിലൂടെ അബ്രഹാം നേടിയെടുത്ത ഒരു ദൈവീക പരിഗണന, അബ്രഹാമിനെ കടന്നു പോകുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഉൽപ്പത്തി പുസ്തകം 30:30 ഇങ്ങനെ ഒരു രസകരമായ ഭാഗം നമുക്ക് കാണാം. രസകരമെന്ന് പറയാൻ കാരണം, ആ മനുഷ്യൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് തോന്നും അത് രസകരമാണെന്ന്. യാക്കോബ് ലാബാനോട് പറയുന്നൊരു വാചകമാണ്, ഞാൻ കാൽ വെച്ചിടത്തൊക്കെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെ ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യൻ ബേഥേലെന്ന് പറയുന്ന സ്ഥലത്ത് നേർച്ച നേർന്ന് ദൈവത്തോടുള്ള ബന്ധം വീണ്ടെടുത്ത് ലാബാന്റെ വീട്ടിലേക്ക് യാത്രയായ യാക്കോബ് പറയുകയാണ്, ഞാൻ കാൽ വെച്ചിടത്തൊക്കെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. എനിക്കെന്ത് കിട്ടി എന്നുള്ളതല്ല, ഞാൻ എത്ര ഉയർന്നു എന്നുള്ളതല്ല. സഹോദരങ്ങളെ, ഇങ്ങനെ ചില ജീവിതങ്ങൾ, ഇതുപോലെ ചില പരിശുദ്ധന്മാർ നമ്മുടെ മുമ്പാകെ നിൽക്കുകയാണ്. അവർ കാൽ വെക്കുന്ന ഇടം അനുഗ്രഹിക്കപ്പെടുക, അവർ ചെന്നു ചേരുന്ന ഇടം അനുഗ്രഹിക്കപ്പെടുക. എൻ്റെ നിങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് സ്വന്തം അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും സ്വന്തം നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമായ ശൈലിയിൽ നിന്ന് നാം കാൽ വെക്കുന്നിടം അനുഗ്രഹിക്കപ്പെടുവാൻ തക്ക വിധം ദൈവം പരിഗണിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറുക. ഞാൻ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുക. ലോത്തിനെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ പിന്നിലെ കാരണമാണ് നാം കണ്ടത്. അത് മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള മേന്മയൊന്നും ലോത്തിനുണ്ടായിട്ടല്ല, മറിച്ച് ലോത്തിന് അബ്രഹാമുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ കൂടെ യാത്ര ചെയ്തവനാണ്, അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ്. അബ്രഹാമിനോടുള്ള ലോത്തിൻ്റെ ബന്ധം പരിഗണിച്ചിട്ട് ദൈവം കൊടുത്ത, അബ്രഹാമിന് കൊടുത്ത പരിഗണനയാണ് ലോത്തിൻ്റെ രക്ഷ. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നു, ലോത്തിനോട് ദൈവം പറയുന്നു, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുമ്പോഴും എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. രണ്ടാമത് ഈ ഭാഗത്ത് നാം കാണുന്നത്, സഹോദരങ്ങളെ, സോദോം ഇട്ടിട്ട് ഒരു യാത്ര എത്ര സങ്കടകരമാണ്. നീക്കി നീക്കി കൂടാരമടിച്ച് നേടിയെടുത്ത സോദോമാണ്, തൻ്റെ സ്വപ്നഭൂമിയാണ് സോദോം. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയാണ്. തൻ്റെ ഈ ലോകത്തിലെ എല്ലാ ബദ്ധപ്പാടുകളുടെയും ആകെ തുകയാണ്, ആകെ സമ്പാദ്യമാണ്, ഒരായുസ്സിൻ്റെ നേട്ടമാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതുപോലെയുള്ള ഒരു സമ്പാദ്യമാണ് സോദോം, മനോഹരമായ സോദോം. അബ്രഹാമിനെ കളിപ്പിച്ചു നേടിയ സോദോം, കളിപ്പിച്ചു എന്ന് പറയാനൊക്കില്ല, അബ്രഹാം അനുവദിച്ചു കൊടുത്തിട്ടാണ്. അബ്രഹാമിനെ കബളിപ്പിച്ചു നേടിയ സോദോം, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ സ്വാർത്ഥതയിലൂന്നിയുള്ള യാത്രയിൽ നേടിയ സോദോം. സഹോദരങ്ങളെ, നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ചില കഥകൾ പറയാനുണ്ടാകും, നമ്മുടെ സ്വാർത്ഥതയിൽ ഊന്നിയുള്ള യാത്രയിൽ നാം നേടിയ കുറേ നേട്ടങ്ങൾ. അതിൽ സമ്പത്തുണ്ടാകാം, അതിൽ ധനമുണ്ടാകാം, അതിൽ സ്ഥാനങ്ങളുണ്ടാകാം, അതിൽ പലവിധമായ നേട്ടങ്ങളുണ്ടാകാം. സ്വാർത്ഥതയിലൂന്നി നാം യാത്ര ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്താണോ, സമ്പാദ്യങ്ങൾ എന്താണോ, അതിനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടാണ് സോദോം. നമുക്ക് തോന്നും അത് ദൈവത്തിൻ്റെ തോട്ടം പോലെ മനോഹരമാണെന്ന്, നമുക്ക് തോന്നും ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതാണെന്ന്, നമുക്ക് തോന്നും അത് കിട്ടിയാൽ എല്ലാമായെന്ന്. സഹോദരങ്ങളെ, പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിനോട് ചേർന്ന് ഒരു മ്ലേച്ഛതയുടെ സംസ്കാരമുണ്ട്, അതിനോട് ചേർന്ന് സങ്കടത്തിൻ്റെയും ഗതികേടിൻ്റെയും ഒരു ചരിത്രം കൂടി നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. സോദോമിലുള്ള ലോത്തിൻ്റെ താമസം എത്ര ഭയാനകമായിരുന്നുവെന്ന് തിരുവചനം പറയുന്നുണ്ട്. ലോത്തിൻ്റെ അടുത്ത് രണ്ട് ദൂതന്മാർ വന്നു, അവരെ വാതിൽക്കൽ പ്രവേശിപ്പിച്ച്, അകത്ത് പ്രവേശിച്ച് കുറ്റിയിട്ടിട്ട് പുറത്തുനിന്ന് വന്ന ആളുകളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ലോത്ത് നടത്തുന്ന ഒരു ശ്രമമുണ്ട്. അതായത്, സോദോം സുന്ദരമാണ്, പക്ഷേ അവിടുത്തെ താമസം ഭയാനകമാണ്. സോദോം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്, പക്ഷേ അവിടുത്തെ വാസം ഗതികേടിൻ്റെ വാസമാണ്. ഒരിക്കൽ ഏലീസയോട് ജനങ്ങൾ പറയുന്ന, എറിഹോവിലെ ജനങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യജമാനനെ, ഈ സ്ഥലത്തിൻ്റെ ഇരിപ്പ് നല്ലതാണ്, പക്ഷേ ദേശം ഗർഭനാശകമാണ്. ഒരൊറ്റ കുഞ്ഞു പിറക്കുന്നില്ല, ഒരൊറ്റ നല്ലത് ജനിക്കുന്നില്ല, സന്തതി ഉണ്ടാവുന്നില്ല ഇവിടെ. ദേശത്തിൻ്റെ ഇരിപ്പ് നല്ലതാണ്, പക്ഷേ ദേശം ഗർഭനാശകമാണ്. സോദോം അനുഗ്രഹിക്കപ്പെട്ട ദേശം, പക്ഷേ വസിക്കാനൊക്കുന്നില്ല. ഇത് കേരളമാണോ? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൻ്റെ സംസ്കാരത്തോട് ഏതാണ്ട് ചേർന്നു പോകുന്നു സോദോമെന്ന് തോന്നും. ഇന്ന് കേൾക്കുന്ന എല്ലാ വാർത്തകളും, ഇന്ത്യയിൽ എവിടെ ഏത് ഭീകര പ്രവർത്തനങ്ങൾ അരങ്ങേറിയാലും അതിൻ്റെ അടിവേരുകൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, നമ്മളൊക്കെ വിചാരിച്ച ഒരു സുരക്ഷിതത്വത്തിൻ്റെ കാലം എന്നെ നമുക്ക് നഷ്ടമായിരിക്കുന്നു, ഒരു സ്വസ്ഥതയുടെ കാലം എന്നെ നമുക്ക് അന്യമായിരിക്കുന്നു. ഇവിടെ വിഷയം കൊറോണയല്ല, ഇവിടെ വിഷയം കോവിഡല്ല, ഇവിടെ പകർച്ചവ്യാധിയല്ല നമ്മുടെ വിഷയം. സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ നാട് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യങ്ങളിലേക്കോ കാരണങ്ങളിലേക്കോ ഞാൻ പോകുന്നില്ല. സഹോദരങ്ങളെ, സ്വതവും അനുഗ്രഹിക്കപ്പെട്ടതാണ്, പക്ഷേ വസിക്കുവാൻ പറ്റിയ ഇടമല്ല. മ്ലേച്ഛതയുടെ കേളീരംഗമായി സ്വതവും അത് പതിക്കുക. എന്താണ് ഇവിടെ ലോത്തിന് കൊടുക്കുന്ന നിർദ്ദേശം എന്നറിയാമോ? നീ ബദ്ധപ്പെട്ട് അവിടേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ളതെല്ലാം ഇട്ടിട്ട്, ഒരായുസ് കൊണ്ട് നേടിയതെല്ലാം ഇട്ടിട്ട്, ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായി കൊണ്ടു നടന്ന നേട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ ഓടണം ഇവിടെ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക്, ഒന്നുമില്ലാത്ത പട്ടണത്തിലേക്ക്, തരിശു പട്ടണത്തിലേക്ക്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത പട്ടണത്തിലേക്ക് നീ ഓടണം. എല്ലാം ഉള്ള ഇടത്തു നിന്ന്, ഏറ്റവും കാമ്യമായതെന്ന് വിചാരിച്ച ഇടത്തു നിന്ന്, ഒന്നുമില്ലായ്മയുടെ ശൂന്യതയിലേക്ക് നീ ഓടണമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലോത്തിന് ലഭിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തിനാണ് ഈ ഓട്ടം? ഈ ഓട്ടത്തിൽ ആകെ ലഭിക്കുന്നത് എന്താണ്? ഈ ഓട്ടത്തിൽ എന്താണ് നഷ്ടപ്പെടുക? ഈ ഓട്ടത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയേണ്ടി വരും, എല്ലാം നഷ്ടപ്പെടുകയാണ്, എല്ലാം ഇട്ടെറിഞ്ഞിട്ടൊരോട്ടമാണ്, എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ടൊരു യാത്രയാണ്. എന്നാൽ ഈ ഓട്ടത്തിൽ കിട്ടുന്നത് എന്താണെന്നറിയാമോ? ജീവൻ കിട്ടും, ജീവൻ മാത്രമേ കിട്ടുള്ളൂ. ജീവൻ നേടാനുള്ള യാത്രയാണ്, ജീവൻ രക്ഷപ്പെടുത്താനുള്ള യാത്രയാണ്, ജീവൻ നിലനിർത്താനുള്ള യാത്രയാണ്. എന്നാൽ ആ യാത്രയിൽ നഷ്ടപ്പെടുന്നത് എന്താണ്? വീട് നഷ്ടപ്പെടുകയാണ്, സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, എല്ലാം നഷ്ടപ്പെടുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ലോകം ഏതാണ്ട് ഇതുപോലൊരു യാത്രയിലാണ്. എന്താ ഈ യാത്ര? ആ യാത്ര ഒരോട്ടമാണ്. ആ ഓട്ടം ഇവിടെ നിന്നാണ്, എല്ലാം ഇട്ടെറിഞ്ഞിട്ടൊരോട്ടം. എന്ത് രക്ഷപ്പെടുത്താൻ? ജീവൻ രക്ഷപ്പെടുത്താൻ, ജീവൻ നിലനിർത്തുവാനുള്ള ഓട്ടമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടുന്നത് മരണത്തെയാണ്. നമ്മൾ രോഗത്തെയല്ല ഭയപ്പെടുന്നത്, മരണത്തെയാണ് ഭയപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് COVID-19 കുറിച്ചുള്ള ധാരണകളിൽ വ്യത്യാസം വന്നു. ഈ അടുത്ത സമയത്ത് ഗവൺമെൻറ് കൊറോണ ബാധിച്ച ആളുകൾക്ക് സ്വന്തം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാമെന്നുള്ള നിശ്ചയത്തിലേക്ക് വന്നു. എന്നാൽ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഈ രോഗത്തെക്കുറിച്ചുള്ള ഭീതി എത്ര വലിയതായിരുന്നു. അമേരിക്കയെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു സമയമുണ്ട്. 4 മാസങ്ങൾക്ക് മുമ്പ് മെയ് മാസത്തിൻ്റെ അവസാന ഘട്ടം കേരളത്തിൽ വന്നിറങ്ങിക്കഴിഞ്ഞ് കേരളത്തിലുള്ള മനുഷ്യരുടെ നോട്ടം കണ്ടപ്പോൾ, കയറിയ വണ്ടിയിലുള്ള വണ്ടി ഓടിക്കുന്ന ആളുകളുടെ മനോഭാവം കണ്ടപ്പോൾ, താമസിക്കാൻ ചെന്ന സ്ഥലത്തെ ആളുകളുടെ ഇടപെടൽ കണ്ടപ്പോൾ ഓർത്തു, അവിടെ കിടന്ന് മരിച്ചാലും വേണ്ടില്ലായിരുന്നു, ഇവിടേക്ക് വരാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് തോന്നിപ്പോയ കുറേ ദിവസങ്ങൾ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കും പലർക്കും പരിചയമില്ല, 2 പ്രാവശ്യം ക്വാറന്റൈനിലിരുന്ന ആളാണ് ഞാൻ. ക്വാറന്റൈനിലിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന്, രോഗം വന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആർക്കും, വേറൊരാൾക്ക് ഒരു തരത്തിലും മനസ്സിലാവില്ല. അതിലിടപെടുന്ന ആരോഗ്യ പ്രവർത്തകർക്കോ, അതിന് നിയമമുണ്ടാക്കുന്ന നിയമവിദഗ്ധർക്കോ, ഭരിക്കുന്ന ഗവൺമെൻറ്റിനോ ഒന്നും മനസ്സിലാവാത്ത ഒരു മാനസികാവസ്ഥയാണത്. സഹോദരങ്ങളെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തിനാണ് ഈ ഓട്ടം? ഇത് ജീവൻ നിലനിർത്താനുള്ള ഓട്ടമാണ്, ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഓട്ടമാണ്. എന്തിട്ടെറിഞ്ഞാലും ലോകത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയെ ശാന്തമായൊന്ന് പരിഗണിച്ച് കഴിഞ്ഞ 10 മാസം കൊണ്ട് ഉണ്ടായ തകർച്ച എത്ര ഭീമമാണ്! ഏതെല്ലാം മേഖലകളാണ് തകർന്നത്? നിങ്ങൾ വഴിയോരങ്ങളിൽ ഒരു ടൂറിസ്റ്റ് ബസ് കണ്ടിട്ട് എത്ര നാളുകളായി! കഴിഞ്ഞ ദിവസം ഒരു ബസ് കണ്ടപ്പോൾ കൊതിയോടെ നോക്കി. അല്ലാത്തപ്പോൾ ആ ബസ് കണ്ടാൽ ട്രാഫിക് തടസ്സം ഉണ്ടാക്കുന്നത് കൊണ്ട് അരോചകമായി കണ്ടിരുന്ന ബസ് കഴിഞ്ഞ ദിവസം വഴിയിലൊരു ടൂറിസ്റ്റ് ബസ് കണ്ടപ്പോൾ, വർക്ക്ഷോപ്പിൽ പോയതാണ്, സർവീസിങ്ങിന് പോയതാണ്, അല്ലാതെ ആള് ഒരു ഓട്ടം പോയതല്ല, അതിൻ്റെ വരുമാന മാർഗത്തിന് പോയതല്ല. കണ്ടപ്പോൾ വളരെ സന്തോഷം, നിന്ന് ആ വണ്ടിയൊന്ന് നോക്കി. കാരണം ഒരു അപൂർവ വസ്തുവായിട്ട് മാറിയിരിക്കുന്നു. ആ മേഖലയിലുള്ള ആളുകളുടെ തകർച്ച എന്താണ്? കേറ്ററിംഗ് മേഖലയിലുള്ള ആളുകളുടെ വിശദീകരിക്കുന്നില്ല. ലോകത്തിലെ എല്ലാ മേഖലകളും ഇട്ടെറിഞ്ഞിട്ടോടുകയാണ്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തണം, ആരോഗ്യം സംരക്ഷിക്കണം. സഹോദരങ്ങളെ, എന്നാൽ നാം അറിയേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇത് രണ്ടും നമുക്ക് വെറുതെ കിട്ടിയതാ. ഇന്ന് അനേക കോടി മുടക്കി ജീവൻ സംരക്ഷിക്കുവാനും ആരോഗ്യം നിലനിർത്തുവാനും നാം ബദ്ധപ്പെട്ടോടുമ്പോൾ ഇത് രണ്ടും തമ്പുരാൻ വെറുതെ തന്നതാണെന്നുള്ള സത്യം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ജീവൻ നഷ്ടപ്പെടുത്തുന്ന എത്രയെത്ര ആളുകളാണ്! വെറുതെ കിട്ടിയ ജീവന്റെ വില ഇത്രമാത്രം വലുതാണെന്നുള്ളത് കൊറോണ എന്ന് പറയുന്ന മഹാമാരി എന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. ഈ ജീവന്റെ വാല്യൂ, ഈ ആരോഗ്യത്തിൻ്റെ വില അത്രമാത്രം ഉന്നതമാണ്. ഞാൻ പറഞ്ഞത് എല്ലാം ഇട്ടെറിഞ്ഞിട്ടൊരു യാത്രയാണ്. കിട്ടുന്നത് എന്ത് മാത്രമാണ്? ജീവൻ കിട്ടും, ജീവൻ കിട്ടും, ജീവൻ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു യാത്ര. ഇതത്ര സുഖമുള്ള ഒരു പോക്കല്ല. എല്ലാം ഇട്ടെറിഞ്ഞിട്ടൊരു യാത്ര എന്ന് പറയുന്നത് അത്ര രസകരമായൊരു യാത്രയല്ല. മനസ്സ് തകരുകയാണ്, ഹൃദയം തകരുകയാണ്. അവിടെ ഒരു കണ്ടീഷനുണ്ട്, പുറകോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ ഇട്ടെറിഞ്ഞു പോരുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്, നേടാനുള്ളതിനെക്കുറിച്ച് മാത്രമേ ഓർക്കാവൂ. സഹോദരങ്ങളെ, ഇന്ന് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നേടാനുള്ളതിനെക്കുറിച്ച് മാത്രം ഓർക്കുക. നമ്മുടെ മുമ്പിൽ ഒരു സുരക്ഷിതമായ നാളെയുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു സുരക്ഷിതമായ ജീവിതമുണ്ട്. ഇന്നത്തെ സങ്കടങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ തകരണ്ട, സങ്കടപ്പെട്ട് വേവലാതിപ്പെട്ട് ആധിപുണ്ട്, മാനസികമായിട്ട് ക്ലേശിക്കേണ്ട. ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ഓടാം. ഈ ഒറ്റപ്പെടല് നാളെയുടെ സുഖത്തിനും നാളെയുടെ സന്തോഷത്തിനും വേണ്ടിയാ. കാരണം ജീവനാണ്, ആരോഗ്യമാണ് വലുത്. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ജീവൻ മാത്രം നേടാൻ വേണ്ടിയാണ് ലോത്തിനോട് യഹോവയായ ദൈവം പറയുന്നത്, നീ ബദ്ധപ്പെട്ട് അവിടേക്ക് ഓടുക. ഏതാണ്ട് മരണം പോലെയുള്ള ഒരു ഓട്ടമാണ്. എന്താ മരണത്തിൻ്റെ പ്രത്യേകത? അതുവരെ നേടിയതെല്ലാം ഇട്ടെറിഞ്ഞിട്ട്, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഒരു പോക്കാണ്. എന്ത് നേടാൻ? ജീവൻ നേടാൻ, നിത്യജീവൻ നേടാൻ. ഈ ധാരണയാണ് പിതാക്കന്മാരെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ചത്. ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ളതിനു വേണ്ടിയല്ല തീഷ്ണത കാണിക്കേണ്ടത്, നേടാനുള്ളതിനു വേണ്ടിയാണ് തീഷ്ണത കാണിക്കേണ്ടത്. ഇവിടെയാണ് ഓട്ടത്തിൻ്റെ പ്രസക്തി. എബ്രായ ലേഖനം 12:1, നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സകല പാപവും മുറുകെപ്പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എന്തിനാണ്? നേടാനുള്ളതിനു വേണ്ടിയുള്ള ഓട്ടമാണ്. പലതും ഇട്ടെറിഞ്ഞിട്ട് ഒരു യാത്രയാണ്. സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷ ചൊല്ലുന്ന ഒരു ഗീതമുണ്ടാകും. ആ ഗീതം ഇങ്ങനെയാണ്, അതിൻ്റെ ഗദ്യഭാവം: വീടതിലിളവില്ലാതെ ഓടി നടന്നോളെ, കബറതിലേക്ക് എന്തെന്ന് അപരന്മാർ നാഥ കൃപ ചെയ്യുക. വീട്ടിൽ ഇതിങ്ങനെ ഓടി നടന്നതാണ്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നയാളാണ്. എന്നാൽ വീട്ടിൽ അവരായിരുന്നു ഇതുവരെ കാര്യങ്ങൾ നിർവഹിച്ചത്. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ ആരോ മറ്റുള്ളവർ വന്ന് കബറിലേക്ക് വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സജീവമായി കൊണ്ടു നടക്കുന്ന, നമ്മളാണ് നായകൻ, നമ്മളാണ് ചുമതലക്കാർ, നമ്മളാണ് ഉടമസ്ഥർ എന്ന് പറഞ്ഞ് നടക്കുന്നതെല്ലാം ഇട്ടേച്ചു പോകേണ്ട ഒരവസ്ഥ വരും. എത്ര പെട്ടെന്നാണ് ലോകം നമ്മളോട് പറഞ്ഞത്, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, നമുക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരം നഷ്ടപ്പെട്ടു, ആരാധിക്കുവാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു. സഭാ മേലധ്യക്ഷന്മാർക്ക് പോലും പറയേണ്ടി വന്നു, ആരാധനയിൽ നിയന്ത്രണം. വിശ്വാസ ജീവിതത്തിൽ പോലും നമ്മൾ വിചാരിക്കാത്ത തിരിച്ചടി നേരിട്ടു. ഇതാണ് ലോകം, ഇതാണ് ജീവിതം. ഇത്ര പെട്ടെന്ന് ഒരു ജീവിതത്തിൽ ഒരു വഴിമാറ്റം ലോകം പ്രതീക്ഷിച്ചതല്ല. ഉള്ളത് കയ്യിൽ കൊണ്ടു നടന്നത് ഇട്ടെറിഞ്ഞിട്ട് ഒരോട്ടമാണ്. പ്രിയ സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയുള്ള ഓട്ടമാണ്? ജീവൻ നിലനിർത്തുവാൻ, സംരക്ഷിക്കുവാൻ. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, വിലയില്ലാതെ കിട്ടിയ ജീവനും വെറുതെ കിട്ടിയ ആരോഗ്യവും സംരക്ഷിക്കാനാണ് ഇത്രയും വിലയേറിയതിട്ടിട്ട് ഞാനും നിങ്ങൾ ഒരോട്ടം ഓടുന്നത്. ഈ സത്യം തിരിച്ചറിഞ്ഞവരാണ് പരിശുദ്ധന്മാർ. ഈ സത്യം തിരിച്ചറിഞ്ഞവരാണ് അബ്രഹാമിനെ പോലെ ദൈവം പരിഗണിക്കുന്ന ജീവിതങ്ങൾ, ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിൻ്റെ ദാതാക്കളായിട്ട് മാറുന്നത് അവരാ. അല്ല, ആമുഖ വാക്കുകളിലൂടെ പറഞ്ഞാൽ മനുഷ്യൻ്റെതല്ല ദൈവത്തിൻ്റെത് അന്വേഷിക്കുന്നത് അവരാണ്. നമ്മളൊക്കെ മാനുഷികമായതിനു വേണ്ടി. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ കൊലോസ് ലേഖനം 3:2 ഇങ്ങനെ പറഞ്ഞത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. രണ്ടാമത്തെ ഭാഗവും വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നേടിയതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു യാത്ര. ജീവിതത്തിൻ്റെ അവസാനം അങ്ങനെ തന്നെയാണ്, നേടിയതെല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്. ചേരുന്നവരെല്ലാം പിരിയാനുള്ളവരാണ്. നേടുന്നതെല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്, ചേരുന്നവരെല്ലാം പിരിയാനുള്ളവരാണ്. സഹോദരങ്ങളെ, ഇതാ ലോത്തിനോട് പറയുന്നു, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതുവരെ കാമ്യമായി കണ്ടതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു യാത്ര. വിലയേറിയതിൻ്റെ പിന്നാലെ പരിശുദ്ധ പരിമലത്തിരുമേനി ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയത, വിലയേറിയതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം. വില കുറഞ്ഞതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ അവസാനിക്കണം. അതിനപ്പുറം സോദോം വരെ നീക്കി നീക്കി കൂടാരമടിച്ചവൻ ഇപ്പോൾ അതിട്ടിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കാമ്യമായി കണ്ടതൊക്കെ നമ്മളെ നിസ്സംഗതയോടെ തുറച്ചു നോക്കുന്ന സാഹചര്യങ്ങൾ. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ഓട്ടം, ഒരുമിച്ചൊരോട്ടമാണ്, ഒരു കുടുംബത്തിൻ്റെ ഓട്ടമാണ്. ആ കുടുംബത്തിൽ ഭർത്താവുണ്ട്, ആ കുടുംബത്തിൽ ഭാര്യയുണ്ട്, ആ കുടുംബത്തിൽ മക്കളുണ്ട്, രണ്ട് പെൺമക്കൾ. ലോത്തും കുടുംബവും സോദോമിൽ നിന്ന് സോവറിലേക്ക് ഓടാനായിട്ട് തുടങ്ങി. അവിടെ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ദൈവം എന്തിനും തയ്യാറാണ്. കൈ പിടിച്ച് പട്ടണത്തിന് അടുത്ത് കൊണ്ട് ചെല്ലുവാൻ ദൈവം തയ്യാറാണ്. പക്ഷേ ഒരു വ്യവസ്ഥ, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ ചില വ്യവസ്ഥ ദൈവം നമ്മുടെ മുമ്പിൽ വെക്കാറുണ്ട്. ലോത്തിൻ്റെ മുമ്പിൽ വെച്ചത് പുറകോട്ട് നോക്കരുതെന്നാ. പക്ഷേ നിർഭാഗ്യവശാൽ ഭാര്യ പുറകോട്ട് നോക്കി. അല്ലെങ്കിലും വേദപുസ്തകം പറയുന്നത് ആസക്തി കൂടുതൽ സ്ത്രീകൾ കാണുന്ന, കേൾക്കുന്ന സ്ത്രീകൾ ക്ഷമിക്കണം, ആസക്തി കൂടുതൽ സ്ത്രീകൾ കാണുന്നുള്ളത് ശരിവെക്കുന്ന തരത്തിൽ ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായിപ്പോയി. സഹോദരങ്ങളെ, ഒരുമിച്ചുള്ള യാത്രയിൽ ഒരാൾ പുറകോട്ട് നിൽക്കുക, ഒരുമിച്ചുള്ള യാത്രയിൽ ഒരാൾ തടസ്സമായിട്ട് നിൽക്കുക, ആ കുടുംബം തകർന്ന് തരിപ്പണമായി. ലോത്തെന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്താൽ രക്ഷപ്പെടുത്തപ്പെട്ട കുടുംബമാണ്, കുടുംബത്തിൻ്റെ നായകനാണ്, അബ്രഹാമിൻ്റെ പരിഗണനയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. പക്ഷേ ലോത്തിൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായി. ജനിച്ച രണ്ട് സന്തതികൾ വളരെ മ്ലേച്ഛം, അവിഹിതമായ മാർഗത്തിലൂടെ പിറന്ന രണ്ട് സന്തതികൾ രണ്ട് ജാതിയായി. മോവാബ്യരും അമോന്യരും എന്നും ശത്രുതയാണ്, യാതൊരു ഗുണവും പുറപ്പെടുവിക്കാത്ത. മോവാബിൽ നിന്നൊരു രൂത്ത് വന്നു എന്നുള്ളതല്ലാതെ വേറൊരു നന്മയും പുറപ്പെടുവിക്കാത്ത രണ്ട് സമൂഹമായിട്ട് അവർ മാറി. സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള യാത്രയിൽ ഒരാൾ നിന്നു പോയാൽ, ഒരാൾ പുറകോട്ട് പോയാൽ, ഒരാൾ ചേർന്നു പോകാതെ വന്നാൽ, ഒരുമിച്ചുള്ള യാത്രയാണ്, ചേർന്നു പോകാതെ വന്നാൽ ആ കുടുംബത്തിൽ വരുന്ന തകർച്ച, ആ കുടുംബത്തിൽ വരുന്ന പാകപ്പിഴകൾ ലോത്തിൻ്റെ കുടുംബം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുക. എൻ്റെ നിങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഒത്തുപോകാനുള്ള ശ്രമം, അത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഒത്തുപോകാനുള്ള ശ്രമം നാം സ്വന്തമാക്കേണ്ടതുണ്ട്. പര്യവസാനിപ്പിക്കട്ടെ. അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു ലോത്തിനെ ദൈവം രക്ഷപ്പെടുത്തി. ദൈവം പരിഗണിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളാവുക, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാവുകയല്ല, അനുഗ്രഹത്തിൻ്റെ ദാതാക്കളായിട്ട് മാറുകയാണ്. ദൈവം പരിഗണിച്ച പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് അഭയപ്പെടാം. എന്തിനാണെന്നോ, അനുഗ്രഹത്തിൻ്റെ ദാതാക്കളായിട്ട് മാറുവാൻ, അടുത്ത തലമുറയിലേക്ക് അനുഗ്രഹം കൊടുക്കാൻ, ലോകത്തിലേക്ക് അനുഗ്രഹം കൊടുക്കാൻ, നാം പ്രവർത്തിക്കുന്ന മേഖലകളിലേക്ക് അനുഗ്രഹം വിതറുവാൻ, നമ്മിൽ ഒതുങ്ങുന്ന അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, അനുഗ്രഹം വിളമ്പുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതങ്ങളിൽ ഒരുപാട് സാധിക്കും. പരിമല തിരുമേനി ഇന്ന് അനേക ലക്ഷങ്ങൾക്ക് പകർന്നു നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ഭാവങ്ങൾ എന്നിലൂടെയും നിങ്ങളിലൂടെയും നമ്മുടെ മേഖലകളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദൈവം പരിഗണിക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദാതാക്കളാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നേടാനുള്ളത് ജീവനാണ്, നഷ്ടപ്പെടുന്നത് നേടിയതെല്ലാം. നേടിയതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ജീവൻ നേടാനുള്ള ഒരോട്ടമാണ്. നഷ്ടപ്പെടുന്നത് വില കുറഞ്ഞതാണ്, നേടാനുള്ളത് വിലയേറിയതാണ്. നഷ്ടപ്പെടുന്നത് വില കുറഞ്ഞതാണെന്ന് തിരിച്ചറിയുമ്പോഴോ, അല്ല നേടാനുള്ളത് വിലയേറിയതാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഇതിൻ്റെ വിലക്കുറവ് നമുക്ക് മനസ്സിലാവുക. അതാണ് പരിമല തിരുമേനിയെ പരിശുദ്ധനാക്കി മാറ്റിയത്. നമുക്ക് ഓടാം. ഈ രോഗത്തിൻ്റെ മധ്യത്തിൽ ജീവൻ നിലനിർത്തുവാൻ, ആരോഗ്യം സംരക്ഷിക്കുവാൻ ഒരുക്കപ്പെടുന്ന നിയന്ത്രണങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കാം. തകരണ്ട, തളരണ്ട, ഒരു നല്ല നാളേക്ക് വേണ്ടി ഓടാം. അവസാനം, ഒരുമിച്ചോടുന്ന യാത്രയിൽ ഒരാൾ പുറകോട്ട് നിന്നാൽ, അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒരാൾ പുറകോട്ട് നിന്നാൽ അവിടെ തകർച്ചയാണ്. ആ തകർച്ച എത്ര ഭീകരമാണെന്ന് ലോത്തിൻ്റെ കുടുംബം പഠിപ്പിക്കുക. അബ്രഹാമിലൂടെ ലഭിച്ച പരിഗണന മുതലാക്കുവാൻ പൂർണ്ണമായി ലോത്തിന് കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ പിതാവിൻ്റെ പരിഗണനയിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഈ മൂന്ന് അനുഭവത്തിൽ, ഒന്ന്, തിന്മയുടെ രംഗത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള ഒരവസരമായി മാറട്ടെ. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പ്രചോദനമാകണം പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത. രണ്ട്, വിലയേറിയത് കണ്ടെത്തുവാനുള്ള പ്രേരണയായിട്ട് മാറണം. മൂന്ന്, ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ ഭംഗി, പുരോഗതി, അഭിവൃദ്ധി, അത് കുടുംബത്തിൽ ഉൾപ്പെടെ എല്ലാ രംഗങ്ങളിലും സ്വായത്തമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരോടും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പ്രിയാകോസച്ചൻ വളരെ ക്രമീകൃതമായി ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു എന്ന് കാണുന്നതിലേറെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോടും വന്നിറമ്പാച്ചനോടും എല്ലാ വൈദികരോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവനാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.